ലൂക്കോസ് അദ്ധ്യായം 7. യേശു ജനങ്ങളോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അനന്തരം അവൻ കഫർനഹൂമിലേക്ക് പോയി. അവിടെ ഒരു ശതാധിപനുണ്ടായിരുന്നു. അയാൾക്ക് രോഗത്താൽ മരണാസന്നനായൊരു ദാസനുണ്ടായിരുന്നു. ശതാധിപൻ ദാസനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. യേശുവിനെ പറ്റി കേട്ട അയാൾ ജനത്തിന്റെ മൂപ്പന്മാരെ അദ്ദേഹത്തിനടുത്തേക്ക് അയച്ചു. അവിടെ എത്തി തന്റെ ദാസന്റെ ജീവൻ രക്ഷിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കാനാണ് അയാൾ അവരെ അയച്ചത്. അവർ യേശുവിന്റെ അടുത്തെത്തി. ശതാധിപനെ സഹായിക്കണമെന്ന് അവർ യേശുവിനോട് യാചിച്ചു. അവർ പറഞ്ഞു,
നിന്റെ സഹായത്തിന് ഈ ശതാധിപൻ അർഹനാണ്. എന്തെന്നാൽ അയാൾ നമ്മുടെ ജനതയെ സ്നേഹിക്കുകയും ഞങ്ങൾക്കായി യഹൂദപ്പള്ളി പണിയുകയും ചെയ്തിട്ടുണ്ട്.
യേശു അവരോടൊത്തുപോയി. അവൻ ശതാധിപന്റെ വീടിനടുത്തെത്തിയപ്പോൾ അയാൾ തന്റെ സുഹൃത്തുക്കളെ അയച്ച് ഇങ്ങനെ പറയിപ്പിച്ചു,
കർത്താവേ, അങ്ങ് എന്റെ ഭവനത്തിലേക്ക് വരേണ്ടതില്ല. അങ്ങേ അവിടെ വെച്ച് സ്വീകരിക്കാൻ ഞാൻ അർഹനല്ല. അതാണ് ഞാൻ സ്വയം അങ്ങയുടെ അടുത്തേക്ക് വരാതിരുന്നത്. എന്റെ ദാസൻ ഭേദമാകാൻ അങ്ങ് കൽപ്പിക്കുക മാത്രമേ വേണ്ടൂ. ഞാൻ തന്നെ മറ്റുള്ളവരുടെ അധികാരത്തിൻ കീഴിലാണ്. എന്റെ അധികാരത്തിൻ കീഴിൽ പടയാളികളുണ്ട്. അവരിൽ ഒരുവനോട് ഞാൻ പോകൂ എന്ന് പറഞ്ഞാൽ അവൻ പോകും, മറ്റൊരുവനോട് വരൂ എന്ന് പറഞ്ഞാൽ അവൻ വരും, ഞാൻ എന്റെ ദാസനോട് അത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവൻ എന്നെ അനുസരിക്കും.
ഇതു കേട്ട യേശു അത്ഭുതം കൂറി. യേശു തന്നെ അനുഗമിക്കുന്ന ജനക്കൂട്ടത്തിന് നേർക്കു തിരിഞ്ഞു. അവൻ പറഞ്ഞു,
ഞാൻ പറയുന്നു, ഇങ്ങനെയൊരു വിശ്വാസം ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല, ഇസ്രായേലിൽ പോലും.
യേശുവിനടുത്തേക്ക് അയക്കപ്പെട്ടവർ തിരികെ വീട്ടിലെത്തി. അവരുടെ ഭൃത്യൻ സുഖം പ്രാപിച്ചിരിക്കുന്നതവർ കണ്ടു. പിറ്റേന്ന് യേശു നയിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. യേശുവിന്റെ ശിഷ്യന്മാരും വലിയൊരു കൂട്ടം ജനങ്ങളും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. അവർ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ അവൻ ഒരു ശവസംസ്കാരം കണ്ടു. വിധവയായ ഒരമ്മയ്ക്ക് അവരുടെ ഏക മകനെയും നഷ്ടപ്പെട്ടു. മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ നഗരത്തിൽ നിന്ന് വന്ന അനവധി ആളുകൾ അവളോടൊപ്പമുണ്ടായിരുന്നു. അവളെ കണ്ട യേശുവിന് തന്റെ മനസ്സിൽ അവളോട് അനുകമ്പ തോന്നി. യേശു അവളോട് പറഞ്ഞു,
കരയരുത്.
യേശു ശവപ്പെട്ടിക്കരികിലേക്ക് നടന്നു ചെന്ന് അതിൽ തൊട്ടു. ശവപ്പെട്ടി ചുമന്നിരുന്നവർ നിന്നു. യേശു മരിച്ച പുത്രനോട് പറഞ്ഞു,
യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കൂ.
അപ്പോൾ അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. യേശു അയാളെ അയാളുടെ അമ്മയ്ക്ക് നൽകി. എല്ലാവരും അത്ഭുതപ്പെട്ടു. അവർ ദൈവത്തെ സ്തുതിച്ചു. അവർ പറഞ്ഞു,
ഒരു മഹാപ്രവാചകൻ നമ്മൾക്കിടയിലേക്ക് വന്നിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ ശ്രദ്ധിക്കുന്നു.
യേശുവിനെ കുറിച്ചുള്ള ഈ വാർത്ത യഹൂദ്യയിലും പരിസരങ്ങളിലും പരന്നു. ഇക്കാര്യങ്ങളെല്ലാം യോഹന്നാനോട് അയാളുടെ ശിഷ്യന്മാർ പറഞ്ഞു. അയാൾ തന്റെ രണ്ടു ശിഷ്യന്മാരെ വിളിച്ചു. യേശുവിന്റെ അടുത്തു ചെന്ന് ഇങ്ങനെ ചോദിക്കുവാൻ അയാൾ അവരോട് പറഞ്ഞു,
നീയാണോ വരാനിരിക്കുന്നവൻ, അതോ മറ്റൊരുവന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കണോ?
അവർ യേശുവിന്റെ അടുത്തെത്തി. അവർ പറഞ്ഞു,
സ്നാപക യോഹന്നാനാണ് ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചത് ഈ ചോദ്യം ചോദിക്കുന്നതിനായി. നീയാണോ വരാനിരിക്കുന്നവൻ, അതോ ഞങ്ങളിനി മറ്റൊരുവന് വേണ്ടി കാത്തിരിക്കണോ?
അതേസമയം യേശു അനേകം പേരെ അവരുടെ രോഗങ്ങളിൽ നിന്നും വ്യാധികളിൽ നിന്നും സുഖപ്പെടുത്തിയിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും രക്ഷിച്ചിരുന്നു. അവൻ അനേകം അന്തർക്ക് കാഴ്ച നൽകിയിരുന്നു. അപ്പോൾ യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
നിങ്ങൾ ഇവിടെ കണ്ടതും കേട്ടതുമെല്ലാം യോഹന്നാനോട് ചെന്ന് പറയൂ. അന്ധർക്ക് കാഴ്ച കിട്ടിയത്, വാദരോഗി എഴുന്നേറ്റ് നടന്നത്, കുഷ്ഠരോഗി സുഖപ്പെട്ടത്, ബധിരന് കേൾക്കാനായത്, മരിച്ചവർ ജീവിച്ചത്, പാവപ്പെട്ടവർക്ക് ദൈവരാജ്യം നൽകിയ വാർത്തയും, വിശ്വാസത്തിന് തടസ്സമായി എന്നെ കാണാത്തവർ അനുഗ്രഹീതർ.
യോഹന്നാന്റെ ശിഷ്യന്മാർ പോയപ്പോൾ യേശു യോഹന്നാനെ പറ്റി ജനങ്ങളോട് പറഞ്ഞു,
നിങ്ങൾ എന്ത് കാണാനായിരുന്നു മരുഭൂമിയിലേക്ക് പോയത്? കാറ്റിൽ ഊതുന്ന കാട്ടുപുല്ലിനെയോ? അല്ലാതെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? നേരിയ തുണി കൊണ്ടുള്ള വസ്ത്രം ധരിച്ചൊരുവനെയോ? നേരിയ തുണി കൊണ്ട് തയ്പ്പിച്ച നല്ല വസ്ത്രം ധരിച്ചവർ രാജകൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്ത് കാണുവാനാണ്? ഒരു പ്രവാചകനെ. അതെ, ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ ഒരു പ്രവാചകനിലും അധികം എന്തോ ആണ്. അയാളെപ്പറ്റി ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശ്രദ്ധിക്കൂ, നിന്റെ മുമ്പിൽ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു, അവൻ നിനക്കായി വഴിയൊരുക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, യോഹന്നാൻ ഇതുവരെ ജനിച്ച ആരെക്കാളും ശ്രേഷ്ഠനാണ്. എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും പ്രാധാന്യം കുറഞ്ഞവൻ പോലും അയാളേക്കാൾ ശ്രേഷ്ഠനാണ്.
ഇതു കേട്ട് എല്ലാവരും ദൈവത്തിന്റെ നീതി അംഗീകരിച്ചു. നികുതി പിരിവുകാർ പോലും അവരെല്ലാം യോഹന്നാനാൽ സ്നാനം ചെയ്യപ്പെട്ടവരാണ്. എന്നാൽ പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങൾക്കായുള്ള ദൈവഹിതം നിരസിക്കുകയും അവരെ സ്നാനപ്പെടുത്താൻ യോഹന്നാനെ അനുവദിക്കാതിരിക്കുകയും ചെയ്തു.
ഇക്കാലത്തെ മനുഷ്യരെപ്പറ്റി ഞാൻ എന്ത് പറയാൻ? അവരെ ഞാൻ എന്തിനോടുപമിക്കും? അവർ എന്തിനെപ്പോലെയാണ്? അവർ ചന്തസ്ഥലത്തെ കുട്ടികളെപ്പോലെയാണ്. അവർ ഇങ്ങനെയൊക്കെ പരസ്പരം പറയുന്നു, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി, പക്ഷെ നിങ്ങൾ നൃത്തം വെച്ചില്ല. ഞങ്ങൾ നിങ്ങൾക്കായി ദുഃഖഗാനം പാടി, പക്ഷെ നിങ്ങൾ കരഞ്ഞില്ല. സ്നാപക യോഹന്നാൻ വന്നു, പക്ഷേ അവൻ മറ്റുള്ളവരിൽ നിന്ന് വിരുദ്ധമായി ആഹാരം കഴിക്കുകയോ വീഞ്ഞു കുടിക്കുകയോ ചെയ്തില്ല. എന്നാൽ നിങ്ങൾ പറയുന്നു അവനിൽ ഭൂതമുണ്ട്. മനുഷ്യപുത്രൻ മറ്റുള്ളവരെ പോലെ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തു. നിങ്ങൾ പറയുന്നു അവനെ നോക്കൂ, അവൻ നിറയെ തിന്നുകയും മദ്യം കഴിക്കുകയും ചെയ്യുന്നു. അവൻ ചുങ്കക്കാരുടെയും മറ്റു ദുഷിച്ചവരുടെയും കൂട്ടുകാരൻ. പക്ഷേ ജ്ഞാനം അതിന്റെ എല്ലാ പ്രവൃത്തികളാലും സാധൂകരിക്കപ്പെടുന്നു.
പരീശന്മാരിൽ ഒരാൾ തന്നോടൊപ്പം ആഹാരം കഴിക്കണമെന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടു. യേശു അവന്റെ വീട്ടിലെത്തി ഭക്ഷണത്തിനിരുന്നു. അപ്പോഴവിടെ നഗരത്തിലെ പാപിനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു പരീശന്റെ വീട്ടിൽ ആഹാരം കഴിക്കാൻ എത്തുമെന്ന് അവൾ അറിഞ്ഞിരുന്നു. അവൾ ഒരു ഭരണിയിൽ സുഗന്ധ തൈലം കൊണ്ടുവന്നിരുന്നു. അവൾ യേശുവിന്റെ പിന്നിൽ അവന്റെ കാലുകൾ കടുത്തായി നിന്നു കരഞ്ഞു. അവൾ അവന്റെ പാദങ്ങൾ കണ്ണീരുകൊണ്ട് കഴുകുവാൻ തുടങ്ങി. അവൾ യേശുവിന്റെ പാദങ്ങൾ തന്റെ തലമുടി കൊണ്ട് തുടച്ചു. അവൾ അവന്റെ കാലുകളിൽ തുടരെ ചുംബിക്കുകയും സുഗന്ധ തൈലം പുരട്ടി തടവുകയും ചെയ്തു. യേശുവിന്റെ ആതിഥേയനായ പരീശൻ അത് കണ്ടു. അയാൾ ആലോചിച്ചു, യേശു ഒരു പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ സ്പർശിച്ചിരിക്കുന്നത് ഒരു പാപിനിയാണെന്ന് അവൻ അറിയാമായിരുന്നു. യേശു പരീശനോട് പറഞ്ഞു,
ശീമോനെ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്.
ശീമോൻ പറഞ്ഞു,
ഗുരു പറയൂ, ഞാൻ ശ്രദ്ധിക്കുകയാണ്.
യേശു പറഞ്ഞു,
ഒരിടത്ത് രണ്ടു പേരുണ്ടായിരുന്നു. അവർ പണം കടം കൊടുക്കുന്ന ഒരാളുടെ കടക്കാരായിരുന്നു. ഒരാൾക്ക് 500 ദിനാറും മറ്റേയാൾക്ക് 50 ദിനാറും കടമായിരുന്നു ഉണ്ടായിരുന്നത്. പണമില്ലാത്തതിനാൽ അവർക്ക് കടം വീട്ടുവാനാകുമായിരുന്നില്ല. അപ്പോൾ അയാൾ രണ്ടാളോടും പണം തിരികെ തരേണ്ടെന്ന് പറഞ്ഞു. ഇവരിൽ ആർക്കാവും അയാളോട് കൂടുതൽ സ്നേഹം?
ശീമോൻ പറഞ്ഞു,
കൂടുതൽ പണം കടം വാങ്ങിയവനാകും കൂടുതൽ സന്തോഷം.
യേശു ശീമോനോട് പറഞ്ഞു,
നീ പറഞ്ഞത് ശരിയാണ്.
അനന്തരം യേശു ആ സ്ത്രീയുടെ നേർക്ക് തിരിഞ്ഞ് ശീമോനോട് പറഞ്ഞു,
നീ ഈ സ്ത്രീയെ കാണുന്നുണ്ടോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ നീ എനിക്ക് കാലു കഴുകുവാൻ വെള്ളം തന്നില്ല. എന്നാൽ ഇവൾ തന്റെ കണ്ണുനീരുകൊണ്ട് എന്റെ കാലു കഴുകുകയും മുടികൊണ്ട് അവ തുടയ്ക്കുകയും ചെയ്തു. നീ എന്നെ ചുംബിച്ചില്ല, എന്നാൽ ഞാൻ അകത്ത് കടന്ന സമയം മുതൽ ഇവൾ എന്റെ കാലുകളെ ചുംബിക്കുന്നത് ഒരിക്കലും നിർത്തിയില്ല. നീ എന്റെ തലയിൽ തൈലം പുരട്ടി തടവിയില്ല, പക്ഷേ ഇവൾ എന്റെ പാദങ്ങളിൽ സുഗന്ധ തൈലം പുരട്ടി തടവി. ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഇത് വ്യക്തമാണ്. എന്തെന്നാൽ അവൾ അവളുടെ ആഴമായ സ്നേഹം പ്രകടിപ്പിച്ചു. ആരോട് കുറച്ച് ക്ഷമിക്കുന്നുവോ അയാൾ അല്പം സ്നേഹിക്കുന്നു.
അനന്തരം യേശു അവളോട് പറഞ്ഞു,
നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു.
യേശുവിനോട് കൂടെ ഭക്ഷണം കഴിക്കുന്നവർ പറഞ്ഞു,
അവൻ ആരാണെന്നാണ് അവന്റെ വിചാരം? അവൻ എങ്ങനെ പാപങ്ങൾ പൊറുക്കാൻ കഴിയും?
യേശു സ്ത്രീയോട് പറഞ്ഞു,
നിന്റെ വിശ്വാസം നിന്നെ നിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു. സമാധാനത്തോടെ പോകൂ.